Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഒരേ സമയം തന്നെ രണ്ടുമായിരിക്കുന്നു. ഒന്നായിരുന്നാ പോലെ എന്തിനു രണ്ടുമായി എന്ന് വെച്ചാൽ ഒരേ സമയം തന്നെ പരമാർത്ഥ ഭാവത്തിലും ഒരേ സമയം തന്നെ ജീവഭാവത്തിലും ഒരേ സമയം തന്നെ ഇവിടെ ദ്രഷ്ടാവായും ഒരേ സമയം തന്നെ അദൃശ്യമായും അല്ലെങ്കിൽ ദൃഷ്ടദൃശ്യ സംയോഗമായിട്ടും എല്ലായിരിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അതിന് സമാധാനമില്ല. അദ്വൈതത്തിൽ സമാധാനമില്ല. ഒരു ദർശനത്തിനും അതിന് സമാധാനമില്ല. അതുകൊണ്ടാണ് മായ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തമാണല്ലോ, അറിയില്ല, എനിക്കറിയില്ല, എന്തുകൊണ്ടിത് സംഭവിച്ചു എനിക്കറിയില്ല, സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രം. അതിനെ നിദാനം ചെയ്യുന്നതിന് ഒരു വൈദ്യന് സാധ്യമല്ല. പരിശോധിച്ചു കഴിഞ്ഞാൽ പറയും എന്താണ് അങ്ങനെ സംഭവിച്ച അത്രമാത്രം. അങ്ങേറ്റം വന്നാൽ പറയുന്നതാണ് അത് അജ്ഞാനം, അറിയില്ല എന്നാണ്. അറിയില്ല എന്ന് പറഞ്ഞാൽ സമാധാനമുണ്ടെന്ന അർത്ഥം. അത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ അജ്ഞാനം എന്ന് പറയുന്ന എന്തൊരു സാധനമുണ്ട്, അത് ഇതിനെയൊക്കെ ഉണ്ടാക്കി, അത് ഇതിനൊക്കെ കാരണമാണ്, അത് കാരണ ശരീരമാണ്, ഇത് കാര്യമാണ്, ഇങ്ങനെയൊക്കെയുള്ള കൽപ്പനകളിലേക്ക് പോകും. അറിയില്ല എന്ന് വെച്ചാൽ അറിയില്ല എന്നുള്ള അർത്ഥം. ഇതിങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ട് ഭാഷകാരം പറയും ഏറ്റവും വന്നിട്ട് മായ. അതുകൊണ്ടിത് ഒരേ സമയം തന്നെ ആ ദുഷ്ടരർത്ഥേ ഇതിന്റെ പിന്നിൽ ദുഷ്ടാവെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന സർവസാക്ഷിയായിരിക്കുന്ന ചൈതന്യം, സർവപ്രകാശകനായിരിക്കുന്ന ചൈതന്യം, സർവ അന്തര്യാമിയായിരിക്കുന്ന ചൈതന്യം, സർവാധാരമായിരിക്കുന്ന ചൈതന്യം, അതിനുവേണ്ടി സ്വത്ര ചക്ഷുഷ ദർശനേന ലിംഗേന ദർശ്യതി. അവനിവിടെ ഈ ശരീരത്തിൽ വന്ന് അവനിവിടെ കാണുന്നവനായിരിക്കുന്നു. ദർശനേന ലിംഗേന, അതിന്റെ അടയാളമാണ് ഈ കാണുന്നതെല്ലാം. കാണുന്നത് കൊണ്ട് ഒരു കാണുന്നവനുണ്ട്. പരോ അശരീരോ അസംഹത, ഇരിക്കുന്നത് ഒരു സംശയം വേണ്ട പരൻ തന്നെയാണ്, പരമേശ്വരൻ തന്നെയാണ്, അശരീരം തന്നെയാണ്, ശരീരമില്ലാത്തവൻ തന്നെയാണ്, അസംഹതനാണ്, ഇതിനോട് താതാത്മ്യം പ്രാപിക്കാത്തവനാണ് എന്ന് പറയുമ്പോ എന്താ, ആ സുഷുപ്തിയിൽ നിർവിശേഷനായിരുന്നവൻ തന്നെയാണ് ജാഗ്രതത്തിൽ ഇതിനോടെല്ലാം താതാത്മ്യത്തിൽ ഇരിക്കുന്നത്. അവനെന്തെങ്കിലും മാറ്റം വന്നു? ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ മാറ്റം വന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. മാറ്റം വന്നിട്ടില്ല ഇവിടെയും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവനെ തുരിയൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചക്ഷുപുരുഷൻ, സ്വപ്നപുരുഷൻ, സുപ്തപുരുഷൻ എന്ന് പറയാം. അപ്പൊ മൂന്ന് തലത്തിലായി. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്? ചക്ഷുഷി ദർശനേന ലിംഗേന ദൃശ്യതേ പരഹ എന്ന ഒന്നാണ്. ജീവാത്മാവാണോ പരമാത്മാവാണോ, ഇത് രണ്ടും ഒന്നാണോ, ഇത് വേറെയാണോ? ഇത് ഈ തത്വത്തെ വിശദീകരിക്കുമ്പോൾ വരുന്ന സംശയങ്ങൾ മാത്രമാണ്. തത്വത്തിൽ പറയുന്ന എന്താണോ, അശരീരൻ അസംഹതൻ ആയിരിക്കുന്നവൻ തന്നെ, അത് വെറും കെട്ടുകഥയൊന്നുമല്ല. നിർഗുണം, നിരാകാരം, നിത്യശബ്ദ ബുദ്ധമുക്തം എന്നൊന്നും പറയുന്ന കെട്ടുകഥയല്ല. അങ്ങനെ ഒന്നിനെ ഇനി പോയി നിങ്ങൾ കണ്ടെത്തണം എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. ഇതാരാ കണ്ടെത്തുന്നത്? കണ്ടെത്താൻ കഴിയും. ഈ അവശത കൊണ്ട് ആണ് ഈ ഭാവം വന്നത്, ജീവഭാവം വന്നത്. ഈ ജീവഭാവമാണ് ശ്രവണ മനനങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ജീവഭാവത്തിന് എന്താ ഈ പറയുന്ന അസംഹതമായ പരഭാവത്തെ കണ്ടെത്താൻ പറ്റും? അതങ്ങനെ സംഭവിക്കും, കാരണം ഇത് അവാസ്തവമാണ്. ജീവഭാവം ഇവിടെ പറഞ്ഞെന്ന് മനസ്സിലാക്കും. ഈ ജീവഭാവം എന്ന് പറയുന്നത് തന്നെ അവാസ്തവമാണ്, പരമാർത്ഥമാണ്. എന്താ ഇങ്ങനെയൊക്കെ അജ്ഞാനം എന്നൊരൊറ്റ സമാധാനം മാത്രമേ ഇതിന് പറയാനുള്ളൂ. ആ ജീവഭാവം ഇതിനെ സാക്ഷാത്കരിക്കും, ഇതിനെ കണ്ടെത്തും. ഒരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ ഇതിനെ സാക്ഷാത്കരിക്കുന്നൊക്കെ പറയുന്നതോ അത് മറ്റെന്തെങ്കിലും താല്പര്യത്തിൽ പറഞ്ഞായിരിക്കും. നമ്മളതിനെ സംബന്ധിച്ച് നമ്മുടേതായ ഭാവനകളെ ഉണ്ടാക്കുന്നു മാത്രമേ. ഇതെന്താണ്? ചക്ഷുഷി, ചക്ഷുരേന്ദ്രിയത്തിൽ ദർശനമാകുന്ന അടയാളത്തോടുകൂടി ഇരിക്കുമ്പോഴും അവൻ പരനും അശരീരനും അസംഹതനുമായിരിക്കുന്നു. എങ്ങനെയാണ് അവൻ നിർവിശേഷനായി സുഷുപ്തനായിരുന്നത്? അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. ഒരു മാറ്റവും, അങ്ങനെ മാറ്റമില്ലാതെ എന്ന് അവനെ കുറിച്ച് ധരിക്കണമെങ്കിൽ അവനെ തുര്യൻ എന്ന് പറഞ്ഞാലേ പറ്റും. ഇവിടെയും അവിടെയും അവൻ തുര്യനായിരിക്കുന്നു. അക്ഷന ദൃശ്യതീതി പ്രജാപതിനൗക്തം സർവേന്ദ്രിയ ദ്വാരോ ഉപലക്ഷണമാണ്. അതുകൊണ്ട് ഇവിടെ പ്രജാപതി പറഞ്ഞു, ചാക്ഷുഷൻ ഇവിടെ നിന്ന് തുടങ്ങണമല്ലോ, എവിടെയെങ്കിലും ഒരു പിടി കിട്ടണമല്ലോ. നേരിട്ട് സുഷുപ്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജാപതി സുഷുപ്തിയിൽ ചെന്ന് ഉപദേശം അവസാനിപ്പിച്ചു, പിന്നീടൊന്നും പറഞ്ഞില്ല. പക്ഷെ തുടങ്ങിയത് ഈ ചാക്ഷുഷ പുരുഷനിൽ നിന്നാണ്. ആ ചാക്ഷുഷ പുരുഷൻ എന്ന് പറയുന്നത് പരമാർത്ഥമായതുകൊണ്ടല്ല. ബാലാനാം ഉപലാളന, ബാലന്മാരെ ലാളിക്കാൻ വേണ്ടി പറയുന്ന അസത്യ പത്മനി സ്ഥിത്വ തഥസത്യം സമീഹത്തെ. ആദ്യം കള്ളം പറയും, അസംബന്ധം പറയും, എന്നിട്ട് അങ്ങനെ ക്രമേണ അവന്റെ ബുദ്ധിയെ തെളിക്കുക അതിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാക്ഷാത്കാരത്തെ കുറിച്ചുള്ള അവന്റെ ഭ്രമങ്ങളെയൊക്കെ മാറ്റിയെടുക്കുക, തത്വത്തെ കുറിച്ചുള്ള അവന്റെ വികലമായ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റുക. അതിനുവേണ്ടിട്ട് ആദ്യം പറഞ്ഞത് ചാക്ഷുഷ പുരുഷനെന്ന് പറഞ്ഞു, പിന്നെ സ്വപ്ന പുരുഷനെന്ന് പറഞ്ഞു, പിന്നെ പരമാർത്ഥം പറഞ്ഞു, സുഷുപ്തൻ എന്ന് പറഞ്ഞു. അത് ചാക്ഷുഷ പുരുഷനെന്നേ പറയാവുന്നൊന്നുമില്ല, കാണുന്നവനെന്നല്ല, കേൾക്കുന്നവനെന്നും പറയാം, രുചിക്കുന്നവനെന്നും മണക്കുന്നവനെന്നും പറയാം. അതെല്ലാം എടുത്തോണം, അർത്ഥത്തെ എല്ലാം എടുക്കണം. അതുകൊണ്ട് ഇവിടെ ഉപനിഷത്തിൽ ഈ ചാക്ഷുഷ പുരുഷൻ ഇവിടെ പല ഭാഗത്തിലും വരും. അങ്ങനെ വരുമ്പോൾ പലർക്കും സംശയിച്ചിരിക്കും, എന്താ ഇത്രയും വലിയ ബ്രഹ്മതത്വത്തെ നിസ്സാരമായി കാണുന്നവൻ ചക്ഷുപുരുഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അക്ഷിണി ദൃശ്യതി പ്രജാപതിനാമുക്തം. പ്രജാപതി അക്ഷിണി ദൃശ്യതി എന്ന് പറഞ്ഞെങ്കിലും സർവേന്ദ്രിയ ദ്വാരോപലക്ഷണാർത്ഥം എല്ലാ ഇന്ദ്രിയങ്ങളെയും എടുത്തോളാം. എങ്ങനെ കാണുന്നവൻ, കേൾക്കുന്നവൻ, മണക്കുന്നവൻ, രചിക്കുന്നവൻ എന്നെല്ലാം എടുക്കാം. സർവവിഷയ ഉപലബ്ധായി സയവേദി സയവ, ആ നിർവിശേഷമായ ആ തത്വം തന്നെ, നിർവിശേഷമായ തത്വം, നിർഗുണമായ തത്വം, നിത്യശുദ്ധ ബുദ്ധമായ തത്വം എന്നെല്ലാം പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ ഉടൻ സുഷുപ്തിയെ കുറിച്ച് ചിന്തിക്കണം. അല്ല വേറെ വഴിയില്ല, മറ്റൊന്നുകൂടെ അടയാളമില്ല അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ നിർവിശേഷനായിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു, ആസ അവൻ ഏവ, അവൻ തന്നെ എന്താണ് സർവവിഷയ ഉപലബ്ധ, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സർവവിഷയങ്ങളെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവൻ ആ തത്വം തന്നെയാണ്. അതുകൊണ്ടിനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്, ഞാൻ ഉറങ്ങി, ഞാൻ സ്വപ്നം കണ്ട്, ഞാനത് ഇവിടെ സർവത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് പറയാനായിട്ട്. സ്ഫുട ഉപലബ്ധി ഹേതുത്വം തു അക്ഷിണീതി വിശേഷവചനം സർവശ്രുതിഷു വരുന്നത് ഇവിടെ മാത്രമല്ല, പല ശ്രുതികളിൽ പല ഭാഗത്തിലും ബൃഹദാരണ്യത്തിലും ഛാന്ദോഗ്യത്തിലും മറ്റു പല സ്ഥലത്തും ഈ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ നിർഗുണനും നിരാകാരനും ഒക്കെ ആയിരിക്കുന്ന ഈ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ചക്ഷുപുരുഷൻ എന്ന് പറയും. എന്താ അങ്ങനെ പറഞ്ഞത്? സ്ഫുട ഉപലബ്ധിയെടുത്തുക, ഇതിനൊരു പ്രാധാന്യമുണ്ട്. ഈ കണ്ണുകൊണ്ടല്ലേ ഈ രൂപങ്ങളെ കാണാൻ പറ്റും. കണ്ണിലൂടെയുള്ള അനുഭവം പോലെ തെളിച്ചമുള്ള ഒരു അനുഭവം വേറെ എന്തിനോടെയില്ല, വ്യക്തമായ അനുഭവം. നമ്മുടെ ഈ അനുഭവത്തിന്റെ വ്യക്തത അത് കണ്ണുകൊണ്ടാണ് സാധിക്കുന്നത്. അത് കണ്ണ് നഷ്ടപ്പെട്ടാലേ അറിയാൻ പറ്റും. അതാണ് സ്ഫുട ഉപലബ്ധി. ഈ ജീവന് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ ബോധം, അതിന് ഹേതുവായിരിക്കുന്നു അക്ഷിണി, കണ്ണ്. അതുകൊണ്ടാണ് വിശേഷവചനം സർവശ്രേഷ്ഠ. അവിടെ ചാക്ഷുഷ പുരുഷൻ എന്ന് പറഞ്ഞു, ശ്രാവണ പുരുഷനെന്നോ സ്പാർശന പുരുഷനെന്നോ ഒന്നും പറയാതെ ചാക്ഷുഷ പുരുഷൻ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അനുഭവ വ്യക്തത ഉണ്ട്, പ്രപഞ്ച അനുഭവത്തെ കുറിച്ചുള്ള വ്യക്തത ഉണ്ട്. കണ്ണിനെ ആശ്രയിച്ചിട്ടാണ് പിന്നീട് വരുന്ന സർവ വിചാരങ്ങളും മനനങ്ങളും ഭാവനകളും സ്മൃതികളും എല്ലാം. അതാണ് മുഖ്യ അനുഭവത്തിന് ഉപാധിയായിരിക്കുന്നത്. അതുകൊണ്ടെന്നർത്ഥം അഹം അദർശം ഇതി തത്സത്യം ഭവതീത്യ ശ്രുതേഹി പറയുന്നു. ശ്രുതി എന്ന് പറയുന്നു അഹം അദർശം തത്സത്യം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അതങ്ങനെ പറയുന്നത് യുക്തിവാദികൾ എന്ന് പറയുന്ന ആരാണ്? അത് പറയുന്നു എന്താണ് ഞാൻ കാണുന്നത് അതേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ചിന്തിക്കാതെ പറയുന്നതാണ്, എന്റെ അനുഭവത്തിൽ വന്നാലേ വിശ്വസിക്കത്തുള്ളൂ. പറയുന്നു ശ്രുതിയും പറയുന്നുണ്ട് യുക്തിവാദം എന്താണ്? അഹം അദർശം, ഞാൻ കണ്ടു, അത് ഞാൻ കാണുന്നു, അതുകൊണ്ട് തത്സത്യം, അത് സത്യമാണോ എന്ന് ശ്രുതി പറയാറുള്ളൂ. ഇപ്പൊ കാഴ്ചയ്ക്കാണ് ഇവിടെ നമ്മൾ വ്യവഹാരത്തിനും പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ അനുഭവിച്ചാൽ അത് അംഗീകരിക്കുന്നു പറയുന്നു. വാസ്തവത്തിൽ അത് ഒരു പാഴ്വാക്കാണ്. ഞാൻ അനുഭവിച്ചാലേ അംഗീകരിക്കത്തുള്ളൂ, അനുഭവിച്ചാലേ ഞാൻ അനുഭവമാണ് എനിക്ക് പ്രമാണം എന്ന് പറയും. എന്തുകൊണ്ട്? ഒരു അനുഭവം പരമാർത്ഥമല്ല. പിന്നെങ്ങനെ ഒരനുഭവത്തെ അനുഭവിച്ചതുകൊണ്ട് സത്യം എന്ന് പറയുന്നു? വ്യവഹാരത്തിൽ നമ്മളിങ്ങനെ പറയുന്നു, ചിന്തിക്കാം, പക്ഷെ ഒരനുഭവവും പരമാർത്ഥമല്ല. കാരണം ഈ അസത്യത്തോട് കൂടി കലർന്നാലേ അനുഭവം. ജഡ സംയോഗത്തിലാണ് അനുഭവം നിലനിൽക്കുന്നത്. പിന്നെ അനുഭവം കൊണ്ടൊന്നിനെ പരമാർത്ഥം എന്നങ്ങനെ പറയാൻ പറ്റും? അനുഭവം അസത്യത്തിന്റെ സൃഷ്ടിയാണ്, അധ്യാസ കാര്യമാണ്, അല്ലെങ്കിൽ അതിന് അധ്യാസ സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയും. അതെങ്ങനെയാ സത്യമാകുന്നത്? പക്ഷെ അങ്ങനെ പറയുന്നവരുണ്ടെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അഹം അദർശമിതി തസത്യം ഭവതി, ഞാൻ കണ്ടു, അതുകൊണ്ട് അതൊക്കെ സത്യമാണ്. എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, ഇതിന് ഞാൻ കാണുന്നു, അതുകൊണ്ട് പുസ്തകം സത്യമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അത് കേവല പ്രതീതി മാത്രം. ഈ പുസ്തകം സത്യമല്ല, പുസ്തകത്തെ കുറിച്ചുള്ള സത്യം അല്ല, പുസ്തകത്തെ കാണുന്നവൻ സത്യമല്ല. എന്തുകൊണ്ട്? സത്യം നിരപേക്ഷമായിരിക്കുന്നു. അത് പുസ്തകത്തെയും കാഴ്ചയെയും കാണുന്നവനെ ആശ്രയിക്കാതെ സ്വയം പ്രകാശനായിരിക്കുന്നു. അതാണ് സത്യം. പിന്നെ ഇങ്ങനെ പറയുന്നതോ? ഇതിന്റെ പ്രാധാന്യം കൊണ്ട് പറയുന്നു, ഞാൻ കാണുന്നു അതുകൊണ്ട് സത്യമാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രാധാന്യം വ്യവഹാരത്തിൽ അതിനുണ്ട്, പരമാർത്ഥത്തിലില്ല. പരമാർത്ഥത്തിൽ നിന്നുള്ള വിശേഷമാണ്. വ്യവഹാരത്തിൽ അങ്ങനെ ഒരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് ശ്രുതിയും പറഞ്ഞു ചാക്ഷുഷ പുരുഷൻ എന്ന് പറഞ്ഞേ ഉള്ളൂ. അതാണ് അഹം അദർശമിതി സത്യം ഭവതി ശ്രുതേഹി കഥാവ്യസോ അസ്മിൻ ദേഹി വീത കഥം ഇതം സുഗന്ധി ദുർഗന്ധി വ ജിഘ്രാണി സിഗന്ധം വിജാനീയാമി സാത്മാ തസിഗന്ധായ ഗന്ധവിജ്ഞാനായ ഘ്രാണം. പിന്നിവിടെ പറയുന്നു ആ ജീവാത്മാ അതിന്റെ നാനാരൂപത്തിലുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള ആത്മാവിന്റെ കർണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം ഈ പരമാർത്ഥത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇന്ദ്രിയങ്ങളും ഉദാഹരണം എടുത്ത് പറയുന്നു, അഥാ വിശ്വാസ്മിൻ ദേഹേ, ഇവിടെ മന്ദിരത്തിൽ പറഞ്ഞു, അത്ര എത്ര ഏത് ആകാശം അനുവിഷണം ചക്ഷുസ ചാക്ഷുഷ പുരുഷു ദർശനായ ചക്ഷു കണ്ണ് കാണുന്നതിന് വേണ്ടി, അഥയോ വേദയുധം ജിഗ്രാണി, ഇനി ഒരാൾ പറയുന്നു മണക്കുന്നു, മൂക്കുകൊണ്ടറിയുന്നു, സാത്മാ അറിയുന്നവൻ തന്നെയാണ് ഇവിടെ നേരത്തെ പറഞ്ഞ പ്രജ്ഞാത്മാ, ഗന്ധായ ഘ്രാണം, ഗന്ധത്തെ ധരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഘ്രാണേന്ദ്രിയം, അഥയോ വേദയുധം അഭിവ്യാഹ്രാണീതി, ഇനി പറയുന്നു ഞാൻ. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് വാഗേന്ദ്രിയം, അത് നമ്മൾ കർമ്മേന്ദ്രിയങ്ങളിൽ അവിടെ തിരിക്കുന്നു. പക്ഷെ വാക്കുകൊണ്ടാണ് വചിക്കുന്നത്, ആ വചനത്തെയാണല്ലോ ശ്രവിക്കുന്നത്, ആ ശ്രവണത്തിലൂടെയാണല്ലോ അറിവുണ്ടാകുന്നത്. അപ്പോൾ ശ്രവണത്തിലൂടെ ഉണ്ടാകുന്ന അറിവിന് കേട്ടോറയോ, അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഘ്രാണത്തിലൂടെ അറിയുന്നതിനും രസനയിലൂടെ അറിയുന്നതിനും ത്വക്കിലൂടെ അറിയുന്നതിനും ഒക്കെക്കാൾ പ്രാധാന്യമുണ്ട് ശ്രവണത്തിലൂടെ ഗ്രഹിക്കുന്നതിന്, കേട്ടറിയുന്നതിന്, പരമാർത്ഥ തത്വം പോലും കേട്ടറിയുന്നത്. അതുകൊണ്ട് അതിനെ കൂടി ഇവിടെ പ്രത്യേകിച്ചെടുത്ത് പറയുന്നു. കേൾവിക്ക് ഹേതുവായ എന്താണ്? വചനം, വാഗേന്ദ്രിയം. വാഗേന്ദ്രിയത്തിലുള്ള ശബ്ദം ശബ്ദത്തിന് കേട്ടു. അതുകൊണ്ട് പറയുന്നു, യോവേദൈതം അഭിവ്യാഹരാണീതി പറയുന്നു, സാത്മാ അങ്ങനെ പറയുന്നവനാണ് ആത്മാവ്, അഭിവ്യാഹാരായ വാക്ക്, അങ്ങനെ ഉള്ള അഭിവ്യാഹാരം ശബ്ദപ്രയോഗം അഭിവ്യാഹാരം എന്ന് പറയുന്നു. വാക് അഥയോ വേദേത ശൃണവാനീതി, അത് വാഗേന്ദ്രിയത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്, മറ്റൊരു ഇന്ദ്രിയത്തിനും ഇല്ലാത്തൊരു സവിശേഷതയാണ്. ഞാൻ കാണുന്നു, എന്റെ ചക്ഷുഇന്ദ്രിയം കാണുന്നു, പക്ഷെ എന്റെ ആ കാഴ്ച എനിക്ക് മാത്രമേ ഉള്ളൂ, എന്റെ സ്വന്തം. എന്റെ മുമ്പിലിരിക്കുന്നവർക്കൊന്നും എന്റെ കാഴ്ചയെ പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. ഓരോ ജീവനും അവനവന്റെ ചക്ഷുഇന്ദ്രിയം കൊണ്ട് അവനവന്റെ ദൃശ്യത്തെ ദർശിക്കുന്നു. പക്ഷെ വാഗേന്ദ്രിയത്തിന്റെ പ്രത്യേകത അതല്ല. ഞാൻ വാഗേന്ദ്രിയം കൊണ്ട് വചിക്കുന്നു, പറയുന്നു, എന്റെ ശ്രവണേന്ദ്രിയം തന്നെ അതിനെ ഗ്രഹിക്കുന്നു, രണ്ടുപേരും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു. രണ്ട് രണ്ട് ഇന്ദ്രിയമാണ് വാഗേന്ദ്രിയത്തിന്റെ. നമ്മൾ പറയും കർമ്മേന്ദ്രിയം, ശ്രവണേന്ദ്രിയത്തിന് നമ്മൾ പറയും ശ്രോത്രേന്ദ്രിയം. ഇങ്ങനെ കൂടിച്ചേർന്നുള്ള ഒരു പ്രവർത്തനം ഈ ജീവന് വേറെ ഒരു ഇന്ദ്രിയങ്ങളിലും കാണാൻ, അതാണ് അതിന് പ്രാധാന്യം വന്നത്. ശ്രുതിക്ക് പ്രാധാന്യം വന്നു അതുതന്നെ. വേദത്തിൽ ഈ വാഗേന്ദ്രിയത്തെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നു. അത് ആയുസ് തന്നെയാണെന്ന് പറയുന്നത് ആ വാഗേന്ദ്രിയം. അത് ഈ സവിശേഷത ഉള്ളതുകൊണ്ടാണ്, വാക്ക് കൊണ്ട് വചിക്കുന്നു, ഒരേ സമയം ഞാൻ പറയുന്നത് എനിക്ക് കേട്ടേ പറ്റൂ, ഞാൻ പറയുമ്പോ എന്റെ മനസ്സിൽ ഞാൻ പ്രയോഗിക്കുന്ന ശബ്ദത്തിന്റെ അർത്ഥബോധം ഉണ്ടായേ പറ്റൂ. അതേസമയം ഞാൻ പറയുന്ന ശബ്ദം എന്റെ തന്നെ ശ്രവണേന്ദ്രിയത്തിലൂടെ ഉള്ളിൽ കടന്ന് ആ അർത്ഥബോധത്തെ പുഷ്ടിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഡബിൾ റോളിലാണ് ഈ വാഗേന്ദ്രിയം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതിനെ എടുത്തു പറയുന്ന സാത്മാഭിവ്യാഹരനായ വാക്ക് അഥയോ വേദേത ശൃണവാനീതി, അതാ ഞാൻ കേൾക്കുന്നു എന്ന് പറയുന്നു. മറ്റൊരാളും പറയുന്നതല്ല, ഞാൻ പറയുന്നതെന്ന് ഞാൻ കേൾക്കുന്നു. അത് മറ്റൊരു ഇന്ദ്രിയത്തിലുണ്ട്, അതാ അതിന്റെ ഒരു തമാശ. കണ്ണുകൊണ്ട് കണ്ടാൽ കാഴ്ച മാത്രം, പിന്നെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും മനസ്സിന് നടന്നുകൊണ്ട്, മനനം, അറിവ്. മറ്റൊരു ഇന്ദ്രിയത്തിന് അതിൽ ഇടപെടാൻ പറ്റത്തില്ല. അതേസമയം ഇതങ്ങനെയാണ്, വാക്കുകൊണ്ട് പറയുന്നു, ശ്രുതി ശ്രോത്രം കൊണ്ട് ശ്രവിക്കുന്നു. അതിനെടുത്തു പറയുന്നു, ശൃണ്വാനീതി സാത്മാ ശ്രവണായ ശ്രോത്രം, ഇത് കേൾക്കുന്നതിന് വേണ്ടി ശ്രോത്രം. അതാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്, അഥയോ വേദേദം വചനാഭിവ്യാഹ അഥാഭിസ്വസ്മൻ ദേഹ വേദ കഥം ഇതം സുഗന്ധി ദുർഗന്ധിവ, സുഗന്ധിയായിട്ടോ ദുർഗന്ധിയായിട്ടോ ഒക്കെ ഗ്രഹിക്കുന്നു, ജിഘ്രാണി മണക്കുന്നു, യസ്യ ഗന്ധം വിജാനിയാമി പറയുന്നു, ഞാൻ ഗന്ധത്തെ അറിയുന്നു, സാത്മാ അവൻ തന്നെയാണ് പ്രജ്ഞാത്മാവ്, തസ്യ ഗന്ധായ ഗന്ധവിജ്ഞാനായ ഘ്രാണം, ആ പ്രജ്ഞാത്മാവിന് വേണ്ടിയാണ് ഘ്രാണേന്ദ്രിയം. അഥയോ വേദേദം വചനം അഭിവ്യാഹരാണീതി വാഗേന്ദ്രിയം വധിഷ്യാമീതി അവൻ പറയുന്നു എന്ന്, സ ആത്മാ അഭിവ്യാഹരണ ക്രിയാസിദ്ധീകരണം വാഗേന്ദ്രിയം, ആ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് വാഗേന്ദ്രിയം. അഥയോ വേദേദം ശൃണുവാനീതി സാത്മാ ശ്രവണായ ശ്രോത്രം. അതുകൊണ്ട് ഇവിടെ ചാക്ഷുഷ പുരുഷനെന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കണ്ണിനെ ധ്യാനിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞല്ല, ഇത് ഏതും പറയാം, ഏതിന്ദ്രിയത്തെ സംബന്ധിച്ച് ഇത് പറയാം. അവിടെ എന്തിനു പറഞ്ഞു, ആ തത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഈശ്വരൻ തന്നെ, ആ പരമാർത്ഥ തത്വം തന്നെ ഇത്തരം ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ജീവാത്മഭാവത്തിലിരിക്കുന്നു. ഉപാധികളെല്ലാം സ്വീകരിച്ചതുകൊണ്ട് ആ ഈശ്വരന്റെ ഈശ്വരത്വം ഇവിടെ ഇല്ല, പ്രകടമാകുന്നില്ല. അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇനിയും ഇതുപോലെ മറ്റ് ഇന്ദ്രിയങ്ങളിൽ, അതാണ് അടുത്ത് പറയുന്നത്, അഥ യോ വേദേദം മന്വാനീതി സ ആത്മാ മനോ അസ്യ ദൈവം ചക്ഷുഃ സവായേഷ ഏതേന ദൈവേന ചക്ഷുഷാ മനസാ ഏതാൻ കാമാൻ പശ്യൻ രമതേ യേതേ ബ്രഹ്മലോകേ. അഥ യോ വേദേദം മന്വാനീതി മനന വ്യാപാരം ഇന്ദ്രിയാസം സൃഷ്ടം മന്വാനീതി. ഇനി പറയുന്നു, ഞാൻ മനനം ചെയ്യുന്നു, ചിന്തിക്കുന്നു, വിചാരം ചെയ്യുന്നു, ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നു, ആഗ്രഹിച്ച വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനും മതി ഇന്ദ്രിയങ്ങളുടെ സഹായം, മനനം ചെയ്യുന്നതിന് അതിന്റെ ആവശ്യമില്ല, അതിനതിന്റെ ആവശ്യമില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മനനം വ്യാപാരം ഇന്ദ്രിയ അസംസൃഷ്ടം, അസംസ്പൃഷ്ടം എന്നും അസംസൃഷ്ടം എന്തായാലും കുഴപ്പമില്ല, അസംസ്പൃഷ്ടം. ഇന്ദ്രിയങ്ങളുമായിട്ട് യാതൊരു സംബന്ധമില്ലാതെ, ഒരു സ്പർശമില്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംബന്ധമില്ലാതെ, ആവശ്യമില്ലല്ലോ മനനം ചെയ്യുന്നതിന്. ഇന്ദ്രിയങ്ങൾക്ക് വലിയൊരു ദൗർബല്യമുണ്ട്, ഒരു ബലഹീനതയുണ്ട്, അതിന് വർത്തമാനകാലത്തിലുള്ളതിനെ ഗ്രഹിക്കാൻ പറ്റും. കണ്ണിന് മുമ്പേ ഉള്ളതിനെ കാണാൻ പറ്റും, ഈ കണ്ണിന് ഇപ്പോ കാണാൻ പറ്റും, ഇന്നലെ കാണാൻ പറ്റും, പറ്റത്തില്ല. ചെവിക്ക് ഇതാ എന്റെ ഈ വർത്തമാനകാലത്തുള്ള ശബ്ദത്തെ കേൾക്കും, ഇന്നലത്തെ ശബ്ദം ഇന്ന് കേൾക്കാൻ പറ്റുന്നു, നാളത്തെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റത്തില്ല. രസനയ്ക്കും തുകേന്ദ്രിയത്തിനും ഘ്രാണേന്ദ്രിയത്തിനും എല്ലാം ഈ പോരായ്മയുണ്ട്. വിഷയം വർത്തമാനമായാൽ മാത്രമേ അതിന് ഗ്രഹിക്കാൻ പറ്റൂ, ഇന്നലത്തും നാളത്തും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അവിടെ വിഷയം ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയിന്നേ പറയാൻ പറ്റും. ഇന്നലെ കണ്ടു ഇന്ന് കാണുന്നു, ഇന്നലെ കണ്ടതിനെ ഇന്ന് കാണുന്നു പറ്റത്തില്ല, നാളെ കാണേണ്ടതിന് ഇന്ന് കാണുന്നു അതും പറ്റുന്നില്ല. ഇന്ദ്രിയങ്ങളുടെ ഒരു പോരായ്മയാണ്. ഈശ്വരൻ അങ്ങനെയാ ഇതിനെ രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ചിരിക്കുന്നു. അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ജീവിതം സുഖകരമായിരുന്നു. ഇന്നലെ കുടിച്ച പാൽപ്പായസം ഇന്നും കുടിക്കാം, മാത്രമല്ല നാളെ കുടിക്കേണ്ടത് ഇന്നേ കുടിക്കാം, പിന്നെ എന്തായിരിക്കും ആനന്ദം? പക്ഷെ ഭഗവാൻ ഒരു ക്രൂരത കാണിച്ചു, എന്താണ്, ഇൻസ്റ്റന്റ് പരിപാടികളേ ഉള്ളൂ. ഇപ്പോ ഉണ്ടോ? വർത്തമാനകാലത്തിൽ മാത്രം. ഭൂതഭാവികൾക്ക് യാതൊരു സ്വാതന്ത്ര്യം കൊടുത്തില്ല ഈ പ്രിയങ്ങൾ. പക്ഷെ അത് മനസ്സിന് കൊടുത്തു. മനസ്സിന് ആ ഒരു വിശേഷതയോടെ കൊടുത്തു. ഇന്ദ്രിയങ്ങളിൽ നിന്ന് അതിങ്ങോട്ട് എടുത്തിട്ട് മനസ്സിന് കൊടുത്തു. നേരത്തെ പറഞ്ഞല്ലോ, ഈശ്വരനെ നിയുക്ത. ഇതൊക്കെ ചെയ്തു വെച്ചാൽ ഈശ്വരന്റെ പണിയാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ആലോചിച്ച ഒരു പിടിയും കിട്ടത്തില്ല. എന്തോ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു. ഈശ്വരന്റെ മനസ്സ് നമുക്കറിയാൻ പറ്റില്ലല്ലോ. മനസ്സിന്റെ പ്രത്യേകത എന്താണ്? നാളത്തെ പായസവും ഇന്ന് മനപ്പായസവും ഉണ്ണാം. കഴിഞ്ഞതും അങ്ങനെ തന്നെ. എല്ലാം മനസ്സിൽ ആസ്വദിക്കാം, രസിക്കാം, പിന്നെ സന്തോഷിക്കാം, നിരാശപ്പെടാം. ഭൂതഭാവികളെല്ലാം മനസ്സിന് വിഷയമാണ്. ഇന്നലെ കണ്ടതിന് ഇന്ന് സ്മരിക്കുന്നില്ല, നാളെ കാണേണ്ടതിന് ഇന്ന് ഭാവന ചെയ്യുന്നില്ലേ.